അന്ന് നമ്മൾ ജൂണ് 9-ാം തീയതിയിലെ ക്ലാസ്സാണ്. ഞാൻ നേരത്തെ തന്നൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി. ഒരു ബുക്കിൽ നോട്ട്സ് എഴുതണം, പേപ്പറിൽ അസൈൻമെൻറ്റ് ചെയ്ത്, എന്നിട്ട് ഇടയ്ക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരണം, ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരിക, ടച്ച് ചെയ്യുകയൊക്കെ ചെയ്യണം. കുറച്ച് ദിവസം കേട്ടിരിക്കും, ശേഷം നിങ്ങൾ ചെയ്താൽ മതി. നമ്മളിന്നലെ സൗണ്ടുകളെ പ്രോഗ്രാം സൗണ്ടുകൾ തന്നെ നമ്മൾ വീഡിയോ പ്രൊഡക്ഷൻ പഠിക്കുമ്പോഴത്തേക്കും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞ് ടൈപ്പ് ഓഫ് പ്രോഗ്രാം സൗണ്ടുകൾ. അത് നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നു. ഒന്ന് സ്പീച്ച് അല്ലെങ്കിൽ സ്പോക്കൺ സൗണ്ട്, സൗണ്ട് ഇഫക്റ്റ് ആൻഡ് മ്യൂസിക്. ഇങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ സൗണ്ട് ഇഫക്റ്റ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ 3. പ്രധാനമായിട്ടും അതിനെ നമ്മൾ മൂന്നായിട്ടാണ് തിരിക്കുന്നത്. ഒന്നാമത്, ഒരു ശബ്ദം എങ്ങനെയാണ് വിന്യസിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ആദ്യം സൗണ്ട് ഇഫക്റ്റുകൾ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു ടൈം ടു ടൈം, ഒരു സിനിമയിലാണെങ്കിലും ഒരു ഏത് ടി വി പ്രോഗ്രാമിലേക്കാളുള്ളിൽ ക്ലിയറായിട്ട് വരുന്ന സിനിമകളാണ്. സിനിമകൾ നിങ്ങൾ നല്ല സിനിമകൾ എടുത്ത് നല്ല സ്റ്റീരിയോഫോണിക് ആയിട്ടുള്ള ശബ്ദത്തിലിട്ട് കണ്ടു കഴിഞ്ഞാൽ ഓരോ സൗണ്ട് ഇഫക്റ്റിൻ്റെയും പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴെല്ലാം പുറപ്പെടുവിക്കുന്ന സൗണ്ട് കൃത്യമായി ലിങ്ക് ചെയ്ത് ഷോർട്ട് ബൈ ഷോർട്ടായിട്ട് ആ പ്രവൃത്തിക്കനുസരിച്ച് ലിങ്ക് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സൗണ്ടിൻ്റെ പശ്ചാത്തലം മാറും. ഒരു സീൻ ഇങ്ങനെ വിഡിൻ ഇന്ത്യയിലാണ്, വേറെ സീൻ പുറത്തേക്ക് പോകും. ചിലപ്പോൾ വർത്തമാനം പറയും, ചിലപ്പോൾ നിശബ്ദതകൾ ആയിരിക്കും. അപ്പോൾ ചിലയിടത്ത് ഓൺ റെക്കോർഡ് സ്പോട്ട് റെക്കോർഡിംഗ് ആണെങ്കിൽ പോലും പല ആംബിയൻസും കടന്നു വരും. അപ്പോൾ ഉപയോഗിക്കുന്ന മൈക്കുകളുടെ ഡിസ്റ്റൻസ്, മൈക്കുകളെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. മൈക്കുകളുടെ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് ശബ്ദം പിടിച്ചെടുക്കുന്നതിൻ്റെ ഒത്തിരി വ്യതിയാനങ്ങളുണ്ട്. ചില മൈക്കുകൾ വളരെ അടുത്ത് സംസാരിക്കുന്ന മാത്രം പിടിക്കും, ചിലത് ദൂരദൂരം. അത് മൈക്കുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദത്തിൻ്റെ ഇഫക്റ്റുകൾ അത് മൂന്നായി തിരിച്ചിരിക്കുന്നു. ഒന്ന് കോണ്ടെക്സ്റ്റൽ, രണ്ട് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് കമൻറ്റേറ്റീവ്. ഇങ്ങനെ കോണ്ടെക്സ്റ്റൽ സൗണ്ട്, ഡിസ്ക്രിപ്റ്റീവ് സൗണ്ട്, കമൻറ്റേറ്റീവ് സൗണ്ട് എന്നും പറഞ്ഞ് സൗണ്ട് ഇഫക്റ്റുകളെ തന്നെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. സൗണ്ട് ഇഫക്റ്റ് എമേർജ് ഫ്രം എ സൗണ്ട് സോഴ്സ് ആസ് എ കോൺസിക്വൻസ് ഓഫ് ആൻ ആക്ഷൻ. എന്തെങ്കിലും ഒരു ആക്ഷൻ്റെ പരിണിത ഫലമായിരിക്കും കോൺസിക്വൻസ്. ഒരു ശബ്ദം ഉണ്ടാകുന്നു, നമ്മളെവിടെയെങ്കിലും ടച്ച് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞു പോലെ നമ്മളെന്ത് പ്രവർത്തിയാലും ഒരു ശബ്ദം വരും, അതിനാണല്ലോ ശബ്ദം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അത് ചെറിയ വസ്തുവായാലും വലിയ വസ്തുവായാലും വളരെ സൂക്ഷ്മമായോ അല്ലെങ്കിൽ വളരെ ബോൾഡായിട്ടോ ഒക്കെ കേൾക്കാൻ പറ്റും. നമ്മൾ ത്രിഷോൾഡിന് 0 എന്ന് പറയുന്ന ഒരു മൂളിച്ച പോലുള്ള അല്ലെങ്കിൽ ഒരു സൈലൻസ് ഉണ്ടെങ്കിൽ പിന്നീട് ഓരോ സ്റ്റെപ്പിനും വരുന്ന ശബ്ദ വ്യതിയാനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ കോണ്ടെക്സ്റ്റൽ സൗണ്ട് മീൻസ് അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൻ്റെ ഇഴയെടുപ്പും ഒരു ഒരു വർക്കുമായിട്ടുള്ള ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ആക്ഷൻ്റെ ആയിട്ടുള്ള ശബ്ദം, അതിന് അതുമായിട്ടുള്ള ഇഴയെടുപ്പും. നമ്മൾ പ്രവൃത്തി ചെയ്യുന്നു, കൈകൾ തമ്മിലടിക്കുമ്പോൾ കൊട്ടുന്നു, അപ്പോൾ കൈകൾ അടിക്കുന്ന ഉണ്ടാകുന്ന ശബ്ദം കൃത്യമായിട്ട് നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ഇതും കൂടെ ഒന്നിച്ച് പഠിക്കുന്നുണ്ട്. നിങ്ങളവിടെ തന്നെ ആ ശബ്ദത്തിന് നമ്മൾ ഓൺ സ്പോട്ട് റെക്കോർഡിങ്ങിൻ്റെ ഫെസിലിറ്റീസുകളൊക്കെ യൂസ് ചെയ്ത് വളരെ ശ്രദ്ധാപൂർവ്വമൊക്കെ ചെയ്ത് സാധാരണ വലിയ ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ സ്പോട്ട് എഡിറ്റിങ് സ്പോട്ട് റെക്കോർഡിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ പോലും സിനിമ എന്ന് പറയുന്നത് ബിഗ് സ്ക്രീനിൽ വന്നിട്ട് പ്രത്യേക സിനിമ കാണാനുണ്ടാക്കിയതാണ് തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സിനിമകൾ കാണുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ പല തലങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്നതാണ് സിനിമകൾ എന്ന് പറയുന്നത്. കോമേഴ്സിലായിട്ടോ അല്ലെങ്കിൽ ആർട്ടായിട്ടോ ഇതിനൊക്കെ തരംതിരിക്കുന്നത് തന്നെ നമ്മളൊരു വിനോദോപാധി എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത്. വിനോദോപാധിയായിട്ട് നമ്മൾ കാണുമ്പോൾ ആ തിയേറ്ററിനകത്ത് നമുക്ക് പുറത്തുനിന്നുള്ള ശബ്ദങ്ങളെല്ലാം നിയന്ത്രിച്ചിട്ട് വളരെ സിനിമയ്ക്ക് വേണ്ട അനുകൂലമായ ഘടകങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ ടി വി വീട്ടിൽ കാണുന്നുണ്ട്, നല്ല ക്വാളിറ്റി ഡിസ്ക് പിക്ചർ കാണുന്നുണ്ട്, ശബ്ദത്തിന് നമ്മൾ സറൗണ്ടിങ് സിസ്റ്റംസൊക്കെ വെക്കുന്നുണ്ട്. എന്ന് വീട്ടിൽ തന്നെ ഇപ്പോൾ മിക്കവർക്കും തിയേറ്ററുണ്ട്. ഒരു മുറി തിയേറ്ററായിട്ട് നമ്മൾ ചെയ്തെടുക്കാൻ വലിയ പൈസയൊന്നും വേണ്ട. നമുക്ക് തന്നെയാണേലും കട്ടിയുള്ള പുതപ്പുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് സൗണ്ടിൻ്റെ ഒരു രീതി, തുണി ഉപയോഗിച്ചിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ചെയ്താലും സൗണ്ടിനെ നമുക്ക്, പക്ഷെ പുറത്തുനിന്നുള്ള സൗണ്ട് അകത്തേക്ക് കടക്കാതിരിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ കോളേജിലെ റെക്കോർഡിംഗ് റൂം പോലുള്ള വലിയ റെക്കോർഡിംഗ് റൂമിലാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെയാണ് സിനിമ തിയേറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സിനിമയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ നേരിയ ശബ്ദം പോലും അവർക്ക് നമ്മുടെ കാതിലേക്ക് എത്തുന്ന രീതിയിലുള്ള വളരെ ഭംഗിയായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീട്ടിലും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഡിജിറ്റൽ ആയതുകൊണ്ട് സൂക്ഷ്മമായ ശബ്ദങ്ങളോ അല്ലെങ്കിൽ പല ലെയറുകളായിട്ടുള്ള അതി ഉയർന്നതായിട്ടുള്ള ശബ്ദങ്ങളും ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് സംവിധാനം ചെയ്ത് പശ്ചാത്തല സംഗീതത്തിലൊക്കെ ചേർത്ത് നമുക്ക് തരികയാണ്. മ്യൂസിക് വരാൻ പോകുന്നില്ല. നമ്മൾ സൗണ്ടുകളെ മൂന്നായിട്ട് തിരിക്കുന്നു: സ്പീച്ച് ഓർ സ്പോക്കൺ സൗണ്ട്, എന്താണെന്ന് നമ്മൾ ഇന്നലെ, അത് കഴിഞ്ഞാൽ സൗണ്ട് ഇഫക്റ്റ്, മ്യൂസിക്. ഇതിൽ ഈ സൗണ്ട് ഇഫക്റ്റുകളെ തന്നെ മൂന്നായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതായത് കോണ്ടെക്സ്റ്റൽ, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് കമൻറ്റേറ്റീവ് എന്ന് പറയുന്ന മൂന്ന് തരങ്ങൾ. ഇപ്പോൾ കോണ്ടെക്സ്റ്റൽ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റ് എമർജ് ഫ്രം എ സൗണ്ട് സോഴ്സ് ആസ് എ കോൺസിക്വൻസ് ഓഫ് ആൻ ആക്ഷൻ എന്നാണ്. ഒരു ആക്ഷൻ്റെ കോൺസിക്വൻസ്, അതായത് പരിണിത ഫലമായിട്ട്. ഇൻ എ ഷോർട്ട്, ദാറ്റ് ഷോസ് എ പേഴ്സൺ ബ്രേക്കിംഗ് എ മിറർ ഇൻ എ ഫിറ്റ് ഓഫ് ആംഗ്രി. ദി സോഴ്സ് ഓഫ് ദി മിറർ ഷാറ്ററിംഗ് ഇൻ കോണ്ടെക്സ്റ്റൽ സൗണ്ട്. ദാറ്റ് ഈസ്, ഇറ്റ് ഈസ് ദി റിസൾട്ട് ഓഫ് ആൻ ആക്ഷൻ ആൻഡ് കൺവേയിങ് ലിറ്ററലി മീനിങ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ പരമാവധി നമ്മൾ ലിറ്ററലി മീനിങ് കൂടിയുണ്ട്. ഒരു കാവ്യാത്മകമായ സിനിമകളിൽ അല്ലെങ്കിൽ ഒരാളുടെ മാനസിക സംഘർഷങ്ങൾ കാണിക്കുന്നതിന് പല രീതിയിലും നമ്മൾ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു. ഒരാൾ അടിച്ച് ദേഷ്യം, വെള്ളം അടിച്ച് വന്ന് ദേഷ്യത്തിൽ അടിച്ച് പൊട്ടിക്കുന്നു, കണ്ണാടിയൊക്കെ അടിച്ച് പൊട്ടി, ചിലപ്പോൾ അയാളുടെ ബിംബത്തെ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. അയാൾ കണ്ണാടി നോക്കി നിൽക്കുന്നത് കാണിച്ചിട്ട് പിന്നെ നമ്മൾ പുറത്ത് വരാ അടുക്കളയിൽ നിൽക്കുന്ന സ്ത്രീ കണ്ണാടി പൊട്ടിക്കുന്ന ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോൾ ശബ്ദത്തിലൂടെ അവർ മനസ്സിലാക്കുന്നു അവിടെ നടന്ന സംഭവം എന്താ. സെയിം സമയം തന്നെ നമുക്ക് ആ ഷോട്ട് ഇയാൾ അടിച്ച് പൊട്ടിക്കുമ്പോഴുള്ള ലൈവ് സൗണ്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്തോ അല്ലെങ്കിൽ അതിനകത്തോ ചെയ്തെടുക്കാം. ഏതായാലും ഓരോ ഷോട്ടിൽ വരുന്ന ശബ്ദ വിന്യാസങ്ങൾ ആ ഷോട്ടിൽ പെർഫെക്റ്റായിട്ട് ചേർത്തെടുക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ഓരോ ഷോട്ടിനും വേണ്ട ശബ്ദങ്ങളെ കൃത്രിമമായിട്ടോ തത്സമയമോ എടുത്തിട്ട് അവിടെ ലിങ്ക് ചെയ്യും. തത്സമയം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസിനകത്ത് ശബ്ദം ഉണ്ടാവും, ഒരു പ്രവൃത്തിയൊക്കെ ചെയ്യുന്നതിന് ശബ്ദം ഉണ്ടാവും, പക്ഷേ നോയ്സുകൾ നമ്മളെ വളരെ ഡിസ്റ്റർബ് ചെയ്യും. അതിന് ഒത്തിരി പ്രത്യേകതരം മൈക്കുകൾ അതാത് സ്ഥാനങ്ങളിൽ വെച്ച് പല റിഹേഴ്സലിന് ശേഷവും ഒക്കെയാണ് സിനിമകൾ ചെയ്യുന്നത്. ഒരു സീൻ എടുക്കണേ തന്നെ ഒത്തിരി ദിവസം, രണ്ടും മൂന്നും നാലും ദിവസമൊക്കെ എടുത്തിട്ടാണ്. അതുകൊണ്ട് സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നീണ്ടുപോകും. പണ്ടത്തെ പോലെ ചെയ്യുന്നവരാണെങ്കിൽ പോലും ഇപ്പം തന്നെ 50-60 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. ഒരു 60 സീനോ 70 സീനോ എടുക്കാൻ തന്നെ 60 ദിവസം ഒക്കെ എടുക്കും ചില. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ട് പോകേണ്ട, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് സിനിമകളൊക്കെ ഒരു വർഷം 2 വർഷം ഒക്കെ എടുത്തിട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം. അവർ മിക്കപ്പോഴും പലപ്പോഴും ആ റിയാലിറ്റി സൗണ്ടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമ്മളിവിടെ റിയാലിറ്റി തോന്നാൻ വേണ്ടിയിട്ട് തന്നെ കൃത്രിമമായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് മറ്റേ പ്രേമം എന്ന് പറയുന്ന സിനിമയിലെ കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്. നമുക്കൊന്നും പുറത്ത് ആംബിയൻസൊക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ ഡയറക്ടർ ഇൻ്റർവ്യൂ ഞാനോർത്തത് ഡയറക്റ്റ് ആംബിയൻസ് തന്നെ നിലനിർത്താൻ വേണ്ടി ഇവർ പുറത്തുനിന്ന് തന്നെ ഷൂട്ട് ചെയ്തപ്പോൾ ആ ശബ്ദം അവിടെ നിർത്തിയതെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല, ആംബിയൻസ് അവർ വേറെ എടുത്തിട്ടുണ്ട്. ഒന്ന്, ഇവരുടെ ഡബിങ്ങിനകത്ത് ആംബിയൻസ് പോലെ നാച്ചുറലി എടുത്താന്ന് തോന്നിക്കുന്ന രീതി കൊടുക്കുകയാണുണ്ടായത്. നമ്മൾ നമ്മുടെ കാതൊന്ന് പിടിച്ചറിയാൻ സറൗണ്ടിൽ നടക്കുന്ന ശബ്ദങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കാതിൽ വന്ന് ഫീൽ ചെയ്യുന്നത്, അടുത്ത് നിൽക്കുന്നതും അകന്നകന്ന് പോകുമ്പോഴുള്ള ശബ്ദത്തിൻ്റെ വ്യത്യാസങ്ങൾ, ദൂരെ എന്നുള്ള ശബ്ദത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന രീതികൾ. അപ്പോൾ കോണ്ടെക്സ്റ്റൽ സൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എമർജ് ഫ്രം എ സൗണ്ട് സോഴ്സ് ആസ് എ കോൺസിക്വൻസ് ഓഫ് ആൻ ആക്ഷൻ. ഇൻ എ ഷോർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മിറർ അടിച്ച് പോക്കുക. ദി സൗണ്ട് ഓഫ് എ ഹാമർ ഈസ് ദി റിസൾട്ട് ഓഫ് എ പേഴ്സൺ ട്രൈങ് ടു നെയിൽ എ ഹുക്ക്. കോണ്ടക്ടർ സൗണ്ട് ആർ ഓൾസോ ടേംഡ് സിങ്ക്രൈനസ് ഓഫ് ഡയജറ്റിക് സൗണ്ട്. സൗണ്ട്സ് ദാറ്റ് ബിഗിനിങ് ടു ദി സ്റ്റോറി ദ എമർജ് ഫ്രം വിത്തിൻ ദി സ്റ്റോറി. ആ സൗണ്ട് പ്രവൃത്തിയുടെ സൗണ്ടുകൾ നമ്മൾ കൃത്യമായിട്ട് യോജിപ്പിച്ച് വെച്ചാൽ മാത്രമേ ആ പ്രവൃത്തിയുടെ പൂർണ്ണത ഒരു മൾട്ടിമീഡിയ വിദ്യാർത്ഥിക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ മൾട്ടിമീഡിയയാണ്, മനുഷ്യൻ്റെ തലച്ചോറ് തന്നെ മൾട്ടിമീഡിയയാണ്. ഇപ്പോഴും നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ, സ്പർശം, കാഴ്ച, കേൾവി, സ്മെല്ല്, ഇങ്ങനെയുള്ള പഞ്ചേന്ദ്രിയങ്ങളുടെ ടേസ്റ്റ്, ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതമായിട്ട് ശബ്ദവും കാഴ്ചയും കേൾവിയൊക്കെ നമുക്ക് ഇന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ടേസ്റ്റി സ്മെല്ലൊന്നും നമുക്കിപ്പോൾ റെക്കോർഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ടേസ്റ്റ് ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കാമെങ്കിലും നാച്ചുറലി കിട്ടുന്ന ഒരു മൾട്ടിമീഡിയ പ്രൊഡക്റ്റ് സിനിമ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ശബ്ദങ്ങളും അല്ലെങ്കിൽ ആ പിക്ചറുകൾക്കും കാണുന്നതിനൊപ്പം തന്നെ ആ അവർ കഥാപാത്രങ്ങൾ നിൽക്കുന്ന അന്തരീക്ഷത്തിലെ സ്മെല്ലൊന്നും നമുക്ക് തിയേറ്ററിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ കൃത്രിമമായിട്ട് ചെയ്യുന്ന 6D സിനിമ ഒക്കെ ഉണ്ട്. ചെറിയ 5-10 പേർക്ക് ഇരിക്കാവുന്ന നമ്മൾ അമ്യൂസിംഗ് പാർക്കിനോടൊക്കെ ചേർന്നിട്ടും ഒക്കെ ഉണ്ട്. അവിടെ ചെന്നാലും കുറേ കൃത്രിമമായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം ഇപ്പം നമ്മൾ പഠിക്കുന്നത് ശബ്ദത്തെക്കുറിച്ചായതുകൊണ്ട് ശബ്ദത്തിൻ്റെ കോണ്ടെക്സ്റ്റൽ ആയിട്ടുള്ള, അതായത് ഒരു പ്രവൃത്തിയുടെ ആ ഇഴയെടുപ്പം, ശബ്ദവുമായിട്ടുള്ള ഇഴയെടുപ്പം നമ്മൾ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്മൾ ചിലപ്പോൾ നടക്കുന്ന എഫക്ട്സൊക്കെ കൊടുക്കാൻ വേണ്ടി, അല്ലെ വെള്ളത്തിലേക്ക് പെബിൾസ് ഇടുന്നതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോളേജിലെ പോലത്തെ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഒരു പാക്കറ്റ് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ കല്ലുകളിട്ട് കൊടുത്ത് അവിടെ മൈക്ക് വെച്ചിട്ട് റെക്കോർഡ് ചെയ്തിരും. അതിനെ നമ്മൾ പൊതുവെ പറയുന്നത് വാണിംഗ് സൗണ്ട് എന്ന് പറയും. ഇന്നലെ പഠിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളെ നോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട ഒരു വാക്കാണ് ഈ പറയുന്ന ഈ ഫോളിങ് എന്ന് പറയുന്ന സൗണ്ട്. അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നു. റിയലി ആയിട്ട് ചെയ്താൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ കൃത്രിമമായിട്ട് ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും. അല്ലാതെ നമുക്ക് ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്യുമ്പോഴത്തേനും ആ സൗണ്ടുകൾ അതേപടി ഉപയോഗിച്ചാൽ മാത്രം മതി. നമ്മൾ കൃത്യമായിട്ട് ചെയ്യാനേ പാടില്ല. ആ ഡോക്യുമെൻ്ററിയുടെ സത്യസന്ധത നഷ്ടപ്പെടും. ഇത് ടെലിവിഷൻ സിനിമകളോ ഒക്കെ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. പിന്നെ വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് സൗണ്ട്. ഡിസ്ക്രിപ്റ്റീവ് സൗണ്ട് എന്ന് പറഞ്ഞാൽ വർണ്ണിക്കുക, ശബ്ദം കൊണ്ട് വർണ്ണിക്കുക. എഫക്റ്റ് ആഡ്സ് ടു ദി മൂഡ് ഓഫ് ദി സീൻ. എഫക്റ്റ് ആഡ് ടു ദി മൂഡ് ഓഫ് ഒരു സീനിൻ്റെ മൂഡ്. സച്ച് ആസ് എ പേഴ്സൺ ഈസ് sitting all alone on a rock and throwing pebbles into the pond. ആ ഒരു കഥാപാത്രം ഇങ്ങനെ മാനസികമായിട്ട് തൻ്റെ പ്രിയപ്പെട്ടവരെ കാണാതെ, അല്ലെ പ്രിയപ്പെട്ടവളെ, നമുക്കങ്ങനെ തന്നെ പറയാം അല്ലെ, ഒരു കാമുവിനെയൊക്കെ കാണാതെ, പഴയ സിനിമകളൊക്കെ കണ്ടാണ് ഒരു പോണ്ടിൻ്റെ സൈഡിൽ നിന്നിട്ട് അവിടെ ഒരു കല്ലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ചുമ്മാ പെറുക്കിയിട്ട് പ്ലം പ്ലം എന്നിങ്ങനെ ഇട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈമിങ്ങിൽ അവരുടെ മാനസിക വ്യഥകൾ. ദി സൗണ്ട് ഓഫ് എ പെബിൾ ഹിറ്റിംഗ് ദി വാട്ടർ ഇൻ കോണ്ടെക്സ്റ്റ്. ഹവർ ഇഫ് യു ആഡ് ദി സൗണ്ട് ഓഫ് ദി വിൻഡ് ഇറ്റ് ആഡ് ടു ദി ഫീലിംഗ് ഓഫ് എ ഡെസ്പോണ്ടൻസ്. ഒരു കാറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ പെബിൾ ഇടുകയല്ലേ ഒരാളുടെ മനസ്സിലേക്ക് തിരമാലകൾ അടിച്ചു കയറല്ലേ, ഇതിൻ്റെയൊക്കെ ശബ്ദങ്ങൾ കൊണ്ട് തന്നെ കാര്യങ്ങൾ നമ്മൾ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥകളെയൊക്കെ ശബ്ദം കൊണ്ട്. നമ്മളിപ്പോൾ ആനന്ദം വരുമ്പോൾ വലിയ സിനിമ ഇന്ത്യൻ സിനിമകളിലൊക്കെ മനസ്സിൻ്റെ ആനന്ദം കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ ഡാൻസുകളൊക്കെ കാണിക്കുന്നു അല്ലേ. അത് മനുഷ്യൻ്റെ മനസ്സിനെ ആസ്വദിക്കുന്ന രസാനുഭൂതികളെ ഉണർത്തിവിടുന്നതിന് വേണ്ടി ഓരോ നാടിനും ഓരോ ശൈലിയുണ്ട്. ഇംഗ്ലീഷ് പടത്തിലൊന്നും നമ്മളെപ്പോലുള്ള ഡാൻസുകളൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ മുമ്പിലത്തെ ഓസ്കാർ സിനിമ മ്യൂസിക്കലായിരുന്നു. അപ്പം മ്യൂസിക്കലായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കൾച്ചർ ഇന്ത്യൻ സിനിമകളിലുണ്ട്. നമ്മളൊരാൾ ദുഃഖം കാണിക്കാൻ വേണ്ടിയിട്ട് വയലിൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു പാത ഹൗസ് പോലുള്ള വലിയ മ്യൂസിക്കൽ ഗ്രൂപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തെടുത്തിട്ടാണത് കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ. അല്ലെങ്കിൽ പുലിമുരുകനകത്ത് പുലി വരുന്നതിന് മുമ്പ് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്ന മ്യൂസിക്കുകൾ, അതിലേക്ക് നമ്മൾ കടക്കുന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ പശ്ചാത്തലത്തിൽ വരുന്ന അല്ലെ ശബ്ദത്തിൻ്റെ ഇഴയെടുപ്പം, അത് കഴിഞ്ഞാൽ ശബ്ദം കൊണ്ട് വർണ്ണിക്കൽ, ദി സൗണ്ട് ഓഫ് ദി വിൻഡ് എൻഹാൻസിങ് ദി പേഴ്സൺസ് ഫീലിംഗ് ഓഫ് ലൗഡ്നെസ് ആൻഡ് സാഡ്നെസ് ആൻഡ് ലോൺലിനെസ് ആൻഡ് സാഡ്നെസ്. അപ്പോൾ ദുഃഖത്തെക്കുറിച്ചും സാഡ്നെസ് ഏകാന്തതയെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ശബ്ദം കൊണ്ട് തന്നെ മനസ്സിനെ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ, ഇപ്പോൾ ഒരാളുടെ മാനസികാവസ്ഥ എന്താണ്, സന്തോഷമാണോ ദുഃഖമാണോ എന്നൊന്നും നമുക്കറിയില്ല. ഒരു കഥാപാത്രം ഇങ്ങനെ ഇരിക്കുന്നു, അപ്പോൾ അയാളുടെ മനസ്സിലുള്ള ദുഃഖം കാണാൻ അല്ല അയാളുടെ മനസ്സിലുള്ള ആ റൊമാൻറ്റിക് മൂഡാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അർണോൺ ഡാറ്റ സൗണ്ട്സ് ദിസ് ദേ ഡു നോട്ട് എമർജ് ഫോർ ദി വിതിൻ ദി സ്റ്റോറി ബട്ട് ആർ ആഡഡ് ടു അച്ചീവ് ആൻ ഇമ്പാക്റ്റ്. അച്ചീവ് ആൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസ്ക്രിപ്റ്റീവ് സൗണ്ട് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പറയുന്നത് നമ്മൾ സിനിമ കാണുമ്പോൾ, സിനിമകളൊക്കെ സൂക്ഷ്മമായി കാണുമ്പോൾ അതിൻ്റെ സംഗീതം അല്ലെങ്കിൽ ശബ്ദം അവരുടെ ഇഫക്ട്സുകൾ എങ്ങനെ യൂസ് ചെയ്തിരിക്കുന്നത്, എസ് എഫക്ട്സ് എങ്ങനെയാണ് അത് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു അലക്കിയിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിൽ പതിയാണ്. അതിനാണ് ധാരാളം സിനിമകൾ കാണാൻ പറയുന്നത്, സിനിമയിലേക്കൊക്കെ ആണെങ്കിലും ടെലിവിഷൻ പരമ്പരയിൽ നിങ്ങൾക്ക് വെബ് പരമ്പരകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനിയുള്ള കാലത്ത് സുഖമായിട്ട് ചെയ്യാം. അല്ലാതെ വലിയ സിനിമകളിലേക്ക് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഈ വെക്കേഷൻ സമയം പിന്നെ നമ്മുടെ ഗൗതം മേനോനൊക്കെ ഇറക്കിയ സിനിമകളൊക്കെ ഒരു 60 ലക്ഷം 70 ലക്ഷം പേര് ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ പിന്നെ നന്ദിതാദാസിൻ്റെ ഒരു സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ടിങ് ഇന്നലെ ഉണ്ടായി. അത് ഒരു IT ജീവനക്കാരി തൻ്റെ വീട്ടിൽ ഈ ക്വാറൻറ്റൈൻ ടൈമിൽ ഇരിക്കുമ്പോൾ അവർക്ക് ഒരു ഗാർഹിക പീഡനം അനുഭവിക്കുന്ന വേറൊരു സ്ത്രീയുടെ ഫോൺ വരുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതൊക്കെ വലിയ സ്പോൺസർഷിപ്പോടുകൂടി ചെയ്യുന്ന കുറച്ച് സമയമൊക്കെ ഉള്ളു. അപ്പം നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ അതുപോലെ സൗണ്ട് റെക്കോർഡിങ്സൊക്കെ വീട്ടിലിരുന്നിട്ട് നിങ്ങളുടെ ഫോണിൽ പലതരം സൗണ്ടുകൾ, ചീ വീടുകളുടെ സന്ധ്യ സമയത്തുണ്ടാകുന്ന ആ മൂഡിൻ്റെ ശബ്ദം, മോർണിങ്ങിൻ്റെ ശബ്ദം, പിന്നെ അടുക്കളയുടെ ശബ്ദം, ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫോൺ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് അഡീഷണൽ മൈക്ക് കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മൈക്കൊക്കെ വെച്ചിട്ടും കുറച്ച് സൗണ്ടുകളെടുത്ത് വാട്സപ്പ് ഇട്ട് മറ്റുള്ളവരെ കേൾപ്പിക്കണം. ഡിസ്ക്രിപ്റ്റീവ് സൗണ്ട് എന്താണ് അല്ലെ, കോണ്ടെക്സ്റ്റ് സൗണ്ട് എന്താണ്, എനിക്കും തരണം. അങ്ങനെ ഒരു 10 കോണ്ടെക്സ്റ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവോ അല്ലെങ്കിൽ കമൻറ്റേറ്റീവോ, അടുത്ത നമ്മൾ പറയുന്ന കമൻറ്റേറ്റീവ് സൗണ്ട്. സൗണ്ട് ഇഫക്റ്റ് ദി നെയിം ഇറ്റ്സെൽഫ് സജസ്റ്റഡ് മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ആഡ്സ് ടു ദി ഓവറോൾ ഇമ്പാക്റ്റ് ആൻഡ് ഈസ് ഓഫൺ പാർട്ട് ഓഫ് ദി നറേറ്റീവ് ഇൻ ദി ഫിലിം അബൂർ സെൻസർ. ബംഗാളി ഫിലിമാണ് ബൈ സച്ചിദിത് റേയെ കുറിച്ച് നമ്മൾ നിങ്ങൾ ഫിലിം ഹിസ്റ്ററിലൊക്കെ പഠിക്കുന്നുണ്ട്. ഇന്ത്യയെ ലോകത്തിന് മുമ്പിലെത്തിച്ച ആദ്യത്തെ ഒരു ചലച്ചിത്രകാരൻ, അത് നിങ്ങൾ സിനിമയെക്കുറിച്ച് പഠിക്കുന്ന പോർഷൻസിലുണ്ട്. അദ്ദേഹത്തിൻ്റെ അബൂർ സൻസാർ എന്ന് പറയുന്ന സിനിമയിലെ ശബ്ദം കൊണ്ട് നറേഷൻ, ഞാനിപ്പോൾ മലയാളത്തിൽ വേണം ഒരു ഉദാഹരണം പറയാം, നിങ്ങൾ മതിലുകൾ എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥയെ ആസ്പദമാക്കിയിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ സാറ് ചെയ്ത മതിലുകൾ എന്ന് പറയുന്ന ചിത്രത്തിലെ ഒരു സീനുണ്ട്. മമ്മൂട്ടി ജയിലിൽ കിടക്കുകയാണ്, അപ്പുറത്ത് ജയിലിനപ്പുറത്ത് ഒരു സ്ത്രീയായിട്ടുള്ള ഇമ്പാക്റ്റുകളൊക്കെയാണ് ആ സിനിമ. പക്ഷേ ഇയാളുടെ മനസ്സിലേക്ക് എന്തോ ഒന്ന് കടന്നു വരുന്നതിൻ്റെ ഒരു രംഗമുണ്ട്. മനസ്സിൻ്റെ വ്യഥ, മനസ്സിൻ്റെ ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ അപ്പുറത്തുള്ള സ്ത്രീകളുള്ള അഭിവാഞ്ചി, ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തകളിലേക്ക് വരുന്നൊരു മ്യൂസിക്കുണ്ട് നിങ്ങൾ കാണണം. മമ്മൂട്ടി ആ ജയിൽ എൻ്റെ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴുള്ളൊരു മ്യൂസിക് ഉണ്ട്. അത് വളരെ 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 ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ക്യാരക്ടറിൻ്റെ മാനസികാവസ്ഥ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ആ മ്യൂസിക് ഇങ്ങനെ കയറി 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 വന്നിട്ട് നമ്മളൊരു വേറെ തലത്തിലേക്ക് കൊണ്ടുപോകും. അത്രയും വർഷം മുമ്പ് ഇറക്കിയ ദേശീയ അംഗീകാരം കിട്ടിയ സിനിമയാണ് അത്. നിങ്ങൾ എടുത്തിട്ട് പലപ്പോഴും ഒന്ന് കാണാം ശബ്ദത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെ. ഒത്തിരി സിനിമകൾക്കൊപ്പം അതൊന്ന് കാണണം കേട്ടോ. നമുക്ക് സത്യദ്രയുടെ ആപൂർ സെൻസാറോ പത്തേറെ പാഞ്ചാരിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ എടുത്ത് കാണുക. നൈർമല്യമുള്ള ശബ്ദങ്ങൾ അവിടെ നമുക്ക് ഈ സ്പോക്കൺ അതിനെ ഡബ് ചെയ്തിരിക്കുന്നവരുടെ ശബ്ദം. ഇപ്പം നമ്മൾ മലയാളത്തിൽ ഈ സ്പോക്കൺ അല്ലെ സ്പീച്ച് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേനും ഇന്ന് നമ്മൾ ഇപ്പം കേരളത്തിൽ വരുന്ന നിങ്ങളുടെ എല്ലാം ഇഷ്ടപ്പെട്ട അല്ലു അർജൻ്റെ ശബ്ദം കൊടുക്കുന്നവരും മലയാള ശബ്ദം കൊടുക്കുന്നൊരു ആൾ തിരുവനന്തപുരത്തുണ്ട്. അല്ലു അർജുനെ ശരിക്കും ഒരു മലയാളിയാക്കി മാറ്റിയത് അദ്ദേഹം ആ ശബ്ദമായിരുന്നു അല്ലു അർജുൻ്റെ. അത് അല്ലു അർജുൻ്റെ ഇംഗ്ലീഷ് അല്ല ആ ഒരു മാസികയിൽ ഒരു ഇൻ്റർവ്യൂവിൽ പ്രത്യേകം പറയുന്നുണ്ട് മലയാളികളെ പ്രിയപ്പെട്ടനാക്കി കൊടുത്ത ശബ്ദം. അപ്പോൾ അങ്ങനെ മറ്റുള്ള ശബ്ദം ഉപയോഗിച്ചിട്ടും നമുക്ക് പലപ്പോഴും ഫേമസ് അല്ലാത്തവരുടെ ഭാഗങ്ങളിലൊക്കെ ഈ ശബ്ദങ്ങൾ നമ്മൾ മാറ്റിച്ചേർത്ത് കഴിഞ്ഞാൽ ആരും അറിയത്തില്ല. അപ്പം നമ്മളിന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡബ് മാസ്റ്ററൊക്കെ എടുത്തിട്ട് നിങ്ങൾ ചെയ്യില്ല ഡബ് മാസ്റ്റർ അതുപോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പശ്ചാത്തല സംഗീതം നിങ്ങളിപ്പോൾ ചെയ്തെടുക്കാനല്ല പറയുന്നത് നാച്ചുറലി ഉള്ള കോണ്ടെക്സ്റ്റ് ഒരു ശബ്ദം ഒരു പ്രവൃത്തിയുടെ ശബ്ദം അല്ലെങ്കിൽ ആംബിയൻസ് ആയിട്ടുള്ള പ്രകൃതിയുടെ ഒരു മൂഡ് അതാണ് മൂഡാണ് അതിനകത്ത് പറഞ്ഞത്. ആ മൂഡ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ആ മൂഡുണ്ടാക്കിയെടുക്കുന്ന രീതി നിങ്ങൾ തനിയെ ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ ഫോണിൽ റെക്കോർഡിങ്സിൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നോയിസ് കുറവുള്ള ഒത്തിരി ആപ്സുകൾ നെറ്റിലുണ്ട്. അതിൽ ഒരെണ്ണം നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആ ഡൗൺലോഡ് ചെയ്ത് ഇത് വെച്ചിട്ട് നിങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി ഓരോരോ പശ്ചാത്തലത്തിലെ ശബ്ദങ്ങൾ നടക്കുമ്പോഴും വണ്ടിയുടെ ഇത് വലിയ വലിയ ശബ്ദമാണ് ചെറിയ ചെറിയ ശബ്ദങ്ങൾ എടുത്ത് ശീലിക്കുക. തവള കരയുന്നത് പക്ഷി ഇത് കുയിലുകൾ പാടുന്നത് അതൊക്കെ നിങ്ങൾ കേട്ടാൽ അങ്ങനെ ഒന്ന് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. എന്നിട്ടൊരു ഫയൽ നമ്പറും ആ പേരൊക്കെ ഇട്ടിട്ട് അത് സൂക്ഷിക്കണം. നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾ റെക്കോർഡിങ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ പഠിക്കുന്നത് ഈ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഈ ഫോണിൻ്റെ റെക്കോർഡിങ്ങിലേക്ക് നിങ്ങൾ ഈ ഒറിജിനൽ ശബ്ദങ്ങളെ എടുക്കുകയും മറ്റുള്ളവരെ കേൾപ്പിക്കുകയും ഇടയ്ക്ക് തന്നെ കേൾപ്പിക്കുക. എൻ്റെ നോയിസൊക്കെ കട്ട് ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേക സോഫ്റ്റ്വെയറിൽ റെക്കോർഡിങ് സ്റ്റുഡിയോക്ക് ബേസ് ചെയ്തിട്ട് പഠിക്കേണ്ടേ പോലും നാച്ചുറലി ഉള്ള ശബ്ദങ്ങളെ പ്രവർത്തിക്കനുസരിച്ച് ഞമ്മ നേരത്തെ പറഞ്ഞേ എമർജ് ഫ്രം എ സൗണ്ട് സോഴ്സ് ആസ് എ കോൺസിക്വൻസ് ഓഫ് ആൻ ആക്ഷൻ. ആക്ഷൻ്റെ കോൺസിക്വൻസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സൗണ്ട് നൽകുന്ന ഒരു മൂഡിനെ കുറിച്ചിട്ട് ഒരു പ്രവൃത്തി അല്ലെങ്കിൽ സൗണ്ട് കൊണ്ട് നിങ്ങളുടെ ഒരു ചിത്രം വെച്ചിട്ട് ആ ഒരു മൂഡ് നിങ്ങളുടെ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ സൗണ്ടിലേക്ക് ഒരു നാച്ചുറൽ സൗണ്ട് പിന്നീട് പ്രാക്ടിക്കൽ പഠിക്കുമ്പോൾ അത് വെച്ച് നോക്കിയിട്ട് നിങ്ങൾ നിൽക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക ആ ഒരു മൂന്ന് രീതിയിലുള്ള പശ്ചാത്തല സംഗീതം നാച്ചുറലിൽ നിന്ന് തന്നെ എടുത്തിട്ട് നിങ്ങളൊരിടത്ത് ഇരുന്ന് എടുത്താലും മതി. രണ്ടും കൂടെ മെർജ് ചെയ്യുമ്പോഴും ആ ശബ്ദത്തിൻ്റെ മൂഡിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ശബ്ദത്തെ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു വീഡിയോ പ്രൊഡക്ഷൻ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് മൾട്ടിമീഡിയ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾക്ക് ഈ ഫീൽഡിലേക്ക് പിന്നെ ഞാൻ ആദ്യമേ ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫീൽഡിലേക്ക് വേണേൽ പഠിക്കാൻ പോവാം. സൗണ്ട് ഇഫക്റ്റ്സ് ചെയ്യുന്ന ഒരു ജയരാജമെന്ന് പറയുന്ന ഒരു സുഹൃത്ത് കോഴിക്കോടുണ്ട്. നമുക്കൊരു ദിവസം പുള്ളീനെ വിളിച്ചിട്ട് പുള്ളി കൃത്രിമമായിട്ട് ഫാളിങ് സൗണ്ട്സുകൾ സ്റ്റുഡിയോ ഇടാത്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പുള്ളി കാണിച്ചു തരും. പുള്ളി ഒരു സിനിമ ആക്ടർ കൂടെ ഒത്തിരി സിനിമകളിൽ ചെറിയ ചെറിയ റോളുകൾ ധാരാളം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ വിളിച്ച വരും എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം വന്നിട്ട് എങ്ങനെയാണ് സൗണ്ട് ഇഫക്റ്റുകൾ ഉണ്ടാക്കുന്നത് നാച്ചുറലി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരും. നമുക്ക് കോളേജ് തുറന്നിട്ട് പ്രിൻസിപ്പൽ സാറിനോട് സംസാരിച്ചിട്ട് ഫണ്ടുണ്ടെങ്കിൽ നമുക്ക് പുള്ളീനെ വിളിച്ചിട്ട് അങ്ങനെ നമുക്കതൊന്ന് പഠിക്കാം. ഹലോ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും പഠിക്കുക. അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു തരാം. ഓക്കെ.